ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் இரண்டாம் கண்டத்தில் பத்தாம் மந்திரம் ஏழாம் மந்திரம். ப்ளவஹ்யதே அதிர்ஷ்டா யஜ்ஞரூபாஹ அஷ்டாதசோக்தம் அவரம் ஏஷு கர்மா வேதச்ரயோ ஏபிநந்தந்தி மூடாஹ ஜராமிருத்யும் தே புனரேவாபி யந்தி. ஞானரஹிதம் கர்ம வேதாவத் ஃபலம் அவித்யா காம காரியம் அதோ அசாரம் துக்கமூலமிதி நிந்தியதே. எதச்ச ஞானரஹிதம் கர்ம, ஞானரஹிதமாய கர்மம், உள்ள கர்மத்தின்றையும் அதிண்ட ஃபலத்தின்றையும் தோஷத்தை குறிச்சாணு பரையின்றது. அபராவித்தியை குறிச்ச அது பரையின் ஞானரஹிதமாய கர்ம. ஞானம் என்னால் இவ்வளோ உபாசனம், பல பாகங்களிலும் பாஷகாரன் உபாசனம். ஞானம் நல்ல சப்தம் பிரயோகிக்கும், உபாசனரஹிதமாய கர்மம். அதுகொண்ட அடுத்து உபாசனையோடு கூடிய கர்மத்தை குறிச்ச பரையின்ற உபாசனரஹிதமாய கர்மத்தை அது ஈசாவாசியத்தை நம்ம சர்ச்ச செய்திட்டுள்ள கர்மம், கர்மசகிதமாய ஞானம் என்ன வரைக்கும் கர்ம உபாசனை, கர்மத்தையும் உபாசனையும் சமச்சரிக்கிறது, கர்மத்தையும் ஞானத்தையும் சமச்சரிக்கிறது அத்வைதத்தில். இப்போ கர்மம் உபாசனையோடு கூடி தன்னே ஆகணும் என்னாம் அத்வைதி பரையின்னு. வைதிகமாய கர்மங்கள் வைதிகமாய உபாசனங்களோடு கூடி கர்மத்தை குறித்து பரையின் பிரகடனங்கள், ஆ கர்மத்தோடு அனுபந்திச்சு வரும் உபாசனங்களை குறிச்சும் வேதத்தில் பரையுண்டு. அதிண்ட ஃபலம் கேவலமாய கர்மத்தின் ஃபலம் இதெல்லாம் விசாவாசத்தை சர்ச்சையும். இதனால் இவ்வளவு பரையின்றது ஞானரஹிதமாய கர்மம், அதாவது உபாசனரஹிதமாயிருக்கிற கர்மம். ஏதாவது பலம் அவித்யா காம காரியம் அது அசாரம் துக்கமூலம். ஏதாவது பலம் அதில் பலம் என்னதான அவித்யா காம காரியம், அவித்யா காமம் இதிலே எல்லாம் காரியமான அவித்யா அது அசாரம், அது சாரமுள்ளதல்ல கழம்புள்ளதல்ல. துக்கம் மூலம் கர்மங்கள் துக்கத்தின் மூலமான பிறந்த ஈ கர்மம் வளர கிளிஷ்டமான பிரதிபந்தங்கள் உள்ளதாம். ஈ மந்திரத்தின் அது என்ன பயணம் பிளவா விநாசின பிளவாகியதே ஏதே பிளவாக என்ன பறஞ்சால் விநாசினக பிளவம் என்ன வச்சா நசிக்கின்றது. ഈ കർമ്മങ്ങൾ നശിക്കുന്നതാണ് ഈ യസ്മാത് ഏതേ അദൃഢാഹ അസ്ഥിരാഹ യജ്ഞരൂപ യജ്ഞസ്വരൂപാണി യജ്ഞരൂപ യജ്ഞനിർവർത്തക അഷ്ടാദശ അഷ്ടാദശ സംഖ്യാക ഷോഡശ അർത്തിജ പത്നി യജമാനശ്ചേരി അഷ്ടാദശ യജ്ഞരൂപ അഷ്ടാദശം എന്ന് പറഞ്ഞു. യജ്ഞരൂപമായ അഷ്ടാദശം, യജ്ഞരൂപം എന്ന് പറഞ്ഞെന്ത്? യജ്ഞം പൂർണ്ണമാകുന്നതിന് സഹായിക്കുന്നു. അതെന്തൊക്കെയാണ് അഷ്ടാദശം? അല്ല യജ്ഞം നിർവർത്തക, യജ്ഞനെ യജ്ഞത്തെ നിർവർത്തിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ പൂർണ്ണമാക്കുന്നത്. യജ്ഞാനുഷ്ഠാനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് അഷ്ടാദശ. അഷ്ടാദശ സംഖ്യാക ഏതൊക്കെയാണ്? ഷോഡശ അർത്തിക്കുകൾ, അർത്തിജ ഷോഡശ അർത്തിക്കുകൾ, പതിനാറ് ഋത്വികുകൾ. പത്നി യജമാനസ്, യജമാനനും പത്നി, ഇത്രയും കൂടി ചേർന്നാലേ യജ്ഞം പൂർത്തിയാകത്തുള്ളൂ. മുഖ്യമായി യജമാനൻ വേണം. ആ കർമ്മങ്ങൾ യജമാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനും യജമാനു വേണ്ടി ചെയ്യുന്നതിനും ഋത്വികുകൾ. യജമാനാണെങ്കിലോ പത്നി സഹിതനായി ഭാര്യാസമേതനായി വേണം കർമ്മം ചെയ്യാൻ. ഇത്രയും കൂടി ചേർന്നാലേ യജ്ഞം പൂർത്തിയാകത്തുള്ളൂ. അഷ്ടാദശ ഏതാശ്രയം കർമ്മ മുക്തം കഥിതം ശാസ്ത്രേണ, ഇതിനെ ആശ്രയിച്ചുള്ള കർമ്മത്തെയാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യജ്ഞരൂപ അഷ്ടാദശ മുക്തം അപരം യേശു അഷ്ടാദശു അവരം കേവലം ജ്ഞാനവർജിതം കർമ്മ. അതിൽ എന്താണ് കേവലം കർമ്മം, എന്താണ് അവരമാണ്? കേവലം കർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനവർജിതമായിരിക്കുന്ന കർമ്മം, ജ്ഞാനരഹിതമായ കർമ്മം, അത് അവരമാണ്, നിന്ദ്യമാണ്. അത് തേഷാം അവരകർമാശ്രയാണാം അഷ്ടാദശാനാം അദൃഢതയാ പ്ലവത്വ പ്ലവതേ സഫലേന തസ്സാധ്യം കർമ്മ. അത് യേശു അവരം കർമ്മ എന്ന് പറഞ്ഞു. തേഷാം അവരകർമാശ്രയാണാം അഷ്ടാദശാനാം അദൃഢതയാ പ്ലവത്വ, അത് നശിക്കുന്നതാണ് ഈ കർമ്മങ്ങൾ. പ്ലവതേ സഫലേന, അത് ഫലത്തോടൊപ്പം നശിക്കുന്നു. കർമ്മം സ്ഥായിയല്ല, കർമ്മത്തിന്റെ ഫലങ്ങൾ സ്ഥായിയല്ല. സാധ്യം കർമ്മം, അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കൊണ്ട് നേരേണ്ടതായ കർമ്മം നശിക്കുന്നതാണ്. ഭാഷകാരൻ കർമ്മത്തെ ത്യജിക്കണം, കർമ്മം പാടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് ശ്രുതി തന്നെ അതിനെ നിഷേധിച്ചിരിക്കുന്നതുകൊണ്ടാണ്. കർമ്മത്തെ വിധിച്ചതും ശ്രുതി തന്നെ, കർമ്മത്തെ വിധിച്ചത് തന്നെ. യാവജ്ജീവൻ മരണം വരെ കർമ്മത്തെ അനുഷ്ഠിക്കണമെന്ന് വിധിച്ച അതേ ശ്രുതി തന്നെ ഇവിടെ ആ കർമ്മം നിന്ദ്യമാണ്, അത് അനിത്യമാണ്, അത് ഉപേക്ഷിക്കേണ്ടതാണെന്നും പറയും. ഈ പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. അല്ലാതെ സ്വന്തം കൽപ്പന അനുസരിച്ചിട്ടാണ് അത് ഉപേക്ഷിക്കണം. കുണ്ടവിനാശാദിവ ക്ഷീരദീർഘ്യാദീനാം തസ്ഥാനം നാശഃ. കുണ്ടവിനാശ, ഒരു പാത്രം അത് നശിച്ചാൽ ക്ഷീരദധ്യാദീന, ആ പാത്രത്തിൽ ഇരിക്കുന്ന പാല് തൈര് മുതലായ നശിച്ചു, നെയ്യ് അതെല്ലാം നശിച്ചു. അതുപോലെ ഫലത്തിനാശ്രയമായിരിക്കുന്നതാണ് കർമ്മം. ആ കർമ്മത്തിനാശ്രയമായിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ വൃത്തികളും മറ്റും. ഇതെല്ലാം നശിക്കുന്ന, ഇതെല്ലാം നശിക്കുന്നതുകൊണ്ട് തന്നെ കർമ്മവും കർമ്മത്തിന്റെ ഫലവും എല്ലാം പാടെ നശിക്കുന്നു. അതേവം ഏത് കർമ്മ ശ്രേയശ്രേയകരണം ഇതി അഭിനന്ദന്തി അഭിഹൃഷ്യന്തി അവിവേകിനോ മൂഢ അദഹത്തി ജരാം ച മൃത്യും ച ജരാമൃത്യും കിഞ്ചിത് കാലം സർഗേ സ്ഥിത്വ പുനരേവാപിയന്തി ഭൂയോ അഭിഗച്ഛന്തി. ഇതേവം ഏത് കർമ്മ ശ്രേയശ്രേയകരണം ഇതി, കർമ്മം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് കരുതുന്നു. ഈ അഭിനന്ദന്തി എന്ന് ആരാണോ ഈ കർമ്മത്തെ അഭിനന്ദിക്കുന്നത്, അഭിഹൃഷ്യന്തി ആരാണോ അതിനെ അഭിനന്ദിക്കുന്നത്, അവിവേകിനഃ മൂഢാഹ മൂഢന്മാർ അവിവേകികൾ, അദ്ദേഹത്തെ ജരാം ച മൃത്യും ച ജരാമൃത്യും, അവർ ജരാമൃത്യുവിനെ പ്രാപിക്കുന്നു. എങ്ങനെ? കിഞ്ചിത് കാലം സ്വർഗസ്തിത്വ, അല്പകാലം സ്വർഗത്തിൽ കഴിയുന്നു, കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നതിന്. അത് കഴിഞ്ഞ് പുനരേവ അപിയന്തി ഭൂയോ അഭിഗച്ഛന്തി, വീണ്ടും അവർ ഭൂമിയിലേക്ക് വരുന്നു, ജന്മത്തെ സ്വീകരിക്കുന്നു, ജരാമൃത്യുക്കൾക്ക് വശംവദരാകുന്നു എന്ന് ശ്രുതി വ്യക്തമായി പറയുന്നു. എന്നിട്ട് ഈ കർമ്മത്തെ ശ്രേഷ്ഠമാണെന്ന് കരുതരുത്. ആരാണോ ഇതിനെ അഭിനന്ദന്തി അഭിഹർഷ്യന്തി കർമ്മത്തിൽ ആനന്ദിക്കുന്നത്, കർമ്മശ്രേഷ്ഠമാണെന്ന് കരുതി ആനന്ദിക്കുന്നത്, അവർ ആ കർമ്മഫലത്തെ അനുഭവിച്ച് വീണ്ടും മനുഷ്യജന്മത്തെ പ്രാപിക്കുന്നു. മൂഢന്മാരാണ്, അവിവേകികളാണ് എന്ന് ശ്രുതി നേരിട്ട് കർമ്മത്തെ വിധിച്ചിട്ട് അതേ കർമ്മത്തെ തന്നെ നിന്ദിക്കുന്നു. അപ്പോൾ കർമ്മം എന്തിനു വിധിച്ചു? കാമികളായ പുരുഷന്മാർക്ക് വേണ്ടി. കർമ്മത്തെ എന്തിനു നിന്ദിക്കുന്നു? കർമ്മത്തിൽ നിന്ന് മുക്തി ആഗ്രഹിക്കുന്ന, കർമ്മത്തെ ത്യജിക്കുന്നതിന് മനസ്സുള്ള ജിജ്ഞാസുക്കൾക്ക് വേണ്ടി, വിരക്തന്മാർക്ക് വേണ്ടി. അപ്പോൾ അധികാര ഭേദമനുസരിച്ച് അതിന് പരസ്പര വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം ജീവന്മാർ പലതരത്തിലാണ്, ജീവന്മാർ പലരും പലതിനും അധികാരികളാണ്. കർമ്മത്തിന് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടി കർമ്മത്തെ വിധിച്ചു, അതിൻ്റെ ത്യാഗത്തിന് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടി കർമ്മത്യാഗത്തെ ശ്രുതി തന്നെ പറയുന്നു. പ്ലവാഹ്യേതേ അദൃഢാ യജ്ഞരൂപ അഷ്ടാദശോക്തം അവരം യേഷു കർമ്മ ഏതത് ശ്രേയോ ഏഭിനന്ദന്തി മൂഢാ ജരാമൃത്യം തേ പുനരേവ അപിയന്തി അവിദ്യായാം അന്തരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ജംഘന്യമാനാ പരിയന്തി മൂഢാ അന്ധേനൈവ നിയമാനാ യഥാന്താഃ കിഞ്ചാവിദ്യായം അന്തരേ മധ്യ വർത്തമാനാഃ അവിവേകപ്രായാഃ. അവിവേകത്തിൽ മുഴുകിയിരിക്കുന്നവർ, അവിദ്യയിൽ കഴിയുന്നവർ. അവിദ്യ എന്ന് പറയുമ്പോൾ എല്ലാ അവിദ്യ, അവിദ്യയുടെ കാര്യമായിരിക്കുന്ന കാമങ്ങൾ, കർമ്മങ്ങൾ, അവിദ്യയുടെ കാര്യമായിരിക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, ഇതിൻ്റെ മധ്യത്തിൽ കഴിയുന്നവർ, ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട് കഴിയുന്നവർ. എന്നാൽ സ്വയം വയമേവ ധീര ധീമന്ത പണ്ഡിത വിദിത വേദിത വ്യാശ്ചേരി മന്യമാനാഹ. പക്ഷെ അവരെന്ത് കരുതുന്നു? വയമേവ ധീരാഹ, ഞങ്ങളാണ് ബുദ്ധിമാന്മാരെ, വിവേകികൾ. പണ്ഡിതാഹ വിദിത വേദിതവ്യ, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞവർ. ഇവിടെ ചോദിച്ചതെന്താണ്? ഏതൊരറിവിലാണോ എല്ലാ അറിവും അന്തർഭവിക്കുന്നത്, അത് അങ്ങനെ ആയിന്ന് കരുതുന്നവർ, അറിയേണ്ടത് അറിഞ്ഞു എന്ന് കരുതുന്നവർ. ആത്മാനം സംഭാവയന്ത, അവർ സ്വയം അവരവരെ തന്നെ പൂജിക്കുന്നവരാണ്. അതാണ് അവരുടെ വിശേഷത. ഞാൻ അറിവുള്ളവനാണ്, വിവേകമുള്ളവനാണ്, യോഗ്യതകളൊക്കെ ഉള്ളവനാണ് എന്ന് കരുതി തന്നെ തന്നെ, തന്നിൽ തന്നെ അഭിമാനിച്ച് തന്നെ തന്നെ ബഹുമാനിക്കുന്നവർ, പൂജിക്കുന്നവർ. മറ്റാരവരെ പൂജിക്കേണ്ട കാര്യമില്ല. തേജ ജംഘന്യമാന ജരാരോഗാദി അനേക അനർത്ഥ വാത്രേഹി ഹന്യമാനാഹ. പക്ഷേ ഒരു ജര രോഗം തുടങ്ങിയ അനേക അനർത്ഥങ്ങൾ കൊണ്ട് സ്വയം മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇതിനോടെല്ലാം താതാമ്യപ്പെടുന്നു? അതാണ് ജരാരോഗങ്ങളെന്ന് പറയുന്നത്. ജരാരോഗങ്ങൾ എല്ലാവർക്കും വരുമല്ലോ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് വരുന്ന ജരാരോഗങ്ങൾ, ഇതിലെല്ലാം അനർത്ഥം പ്രാതങ്ങൾ, ഇതിലെല്ലാം താതാത്മ്യപ്പെട്ടു. അതാണ് അവിദ്യായം അന്തരേ വർത്തമാന എന്ന് പറയുന്നത്. ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട് ആത്മബോധമില്ലാത്തവരായി അഹന്തയോടുകൂടി, കാമനയോടുകൂടി കർമ്മം ചെയ്ത് ഫലത്തെ പ്രതീക്ഷിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ഭൃശം പീഡ്യമാന, അവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു. സ്വയം ആത്മപീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ മറ്റാരുമല്ല പീഡിപ്പിക്കുന്നു. ഈ ശരീര താതാത്മ്യം കൊണ്ട്, ആത്മബോധമില്ലാത്തത് കൊണ്ട് അവർ സ്വയം പീഡിതരായിരിക്കുന്നു. പരിയന്തി വിഭ്രമന്തി വിഭ്രമന്തി മൂഢാഹ അവിവേകികൾ, മൂഢന്മാർ, മണ്ടന്മാർ. അവരെന്ത് ചെയ്യുന്നു? വിഭ്രമന്തി, ഈ സംസാരത്തിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു, വീണ്ടും കർമ്മം ചെയ്യുന്നു. അവർക്കിതിൽ നിന്നും മോചനമില്ല. ദർശനവർജിതത്വ വിവേകമാകുന്ന കണ്ണവർക്കില്ല, ആത്മബോധമാകുന്ന ചക്ഷു അവർക്കില്ല. അതാണ് വിവേകവർജിതത്വ അന്ധേനൈവ അചക്ഷുഷ്കേണൈവ നിയമാന പ്രദർശ്യമാന മാർഗ യഥാലോകെ അന്ധാഹ അക്ഷിരഹിതാഹ. ലോകത്തിൽ തന്നെ കാണാമെന്നാണ് അക്ഷിരഹിതന്മാർ, അന്ധന്മാർ, കുരുടന്മാര്. അചക്ഷുഷ്കേണൈവ, കണ്ണില്ലാത്തവൻ അവനെ നയിക്കുന്നു, കണ്ണില്ലാത്തവനെ നയിക്കുന്നു. ദർശനവർജിതത്വ അവന് കണ്ണില്ല, അവൻ കണ്ണില്ലാത്തവനെ നയിക്കുന്നു. അന്ധൻ അന്ധനെ നയിക്കുന്നു. വിവേകമാകുന്ന കണ്ണുവിനില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിവേകത്തിൻ്റെ മാർഗത്തിൽ, കർമ്മത്തിൻ്റെ മാർഗത്തിൽ മറ്റുള്ളവരെ അവൻ നയിക്കുന്നു. കർമ്മത്തെ ഉപദേശിച്ച് കർമ്മത്തിൻ്റെ മാർഗത്തിൽ നയിക്കുന്നു. പ്രദർശ്യമാന മാർഗാഹ, വഴി കാണിച്ചു കൊടുക്കുന്നു. കർമ്മത്തിൻ്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. യഥാലോക അന്താഹ, അക്ഷരഹിതന്മാർ. എന്തുകൊണ്ടാണ്? വിവേകശൂന്യന്മാരായിട്ടുണ്ട്. അതുകൊണ്ടവർ ഗർത്ത കണ്ടകാതു പതന്തി തദ്വത്. അങ്ങനെ പോകുന്നവരോ രണ്ടു കൂട്ടരും, ഈ കർമ്മമാർഗത്തെ കാണിച്ചു കൊടുക്കുന്നവനും ആ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും, വല്ല കുഴിയിലോ മുള്ളിലോ പൊട്ടക്കുളത്തിലോ പതന്തി വീഴുന്നു. അതുകൊണ്ട് വേദത്തിൽ തന്നെ ഈ കർമ്മങ്ങളെ വിധിച്ചിട്ടുണ്ട്. നാനാതരത്തിലുള്ള യജ്ഞങ്ങളെ, നാനാതരത്തിലുള്ള ഫലങ്ങളെ എല്ലാം പറയുന്നുണ്ട്. വൈദികന്മാർ ആ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ അത് ചെയ്യുന്നത് അവരുടെ കാമന കൊണ്ടും അജ്ഞത കൊണ്ടുമാണ്. അതിനെ പിന്തുടരുന്നു അജ്ഞരായ മറ്റുള്ളവർ. അതാണ് വൈദികന്മാരുടെ കർമ്മമാർഗം, പൂർവമീമാംസ. വേദത്തിലെ കർമ്മകാന്ഡം അത് അവിവേകിക്കുള്ളതാണ്, അജ്ഞന്മാർക്കുള്ളതാണ്, അതിനെ പിന്തുടരുത് എന്ന് വേദം തന്നെ പറയുന്നു. അത് തന്നെ വേദത്തിൽ വിധിച്ചിട്ട് അവിടെ തന്നെ നിർദ്ദേശിക്കുന്നു, അതിനെ പിന്തുടരുത്, അത് അന്ധതയാണോ? അത് ഉപദേശിക്കുന്ന അന്ധന്മാരാണോ? അത് അന്ധന്മാർക്കുള്ളതാണോ? നിങ്ങൾ വിവേകികളാകണം, അതിന് പിന്നാലെ പോകരുത് എന്നാണ്. ഇത് പറഞ്ഞാലും ഇന്നും മനുഷ്യനെന്ത് ചെയ്യുന്നു? ജ്യോതിഷ്ഠോമവും സോമയാഗവും എല്ലാം നടത്തി കൃതാർത്ഥരാകുകയാണ്. അതിൻ്റെ പിന്നാലെ പോകാൻ അന്ധന്മാരുണ്ട്. അത് പാടില്ല എന്നാണ് ശ്രുതി പറയുന്നത്. എന്നാൽ പിന്നെ അത് വിധിക്കാതിരിക്കാൻ ഇന്നാ മതിയായിരുന്നല്ലോ. പക്ഷെ അന്ധന്മാർക്കും വേണം തൃപ്തി. അന്ധന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതങ്ങനെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിവേകത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്ധന്മാരുടെ മാർഗത്തെ ഉപേക്ഷിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഘടോപനിഷത്തിനും ഇത് വന്നതാണ്. വിദ്യായാം അന്തരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ജംഘന്യമാന പരിയന്തി മൂഢാ അന്ധേനൈവ നിയമാനാ യഥാന്താഃ അവിദ്യായാം ബഹുധാ വർത്തമാനാഃ വയം കൃതാർത്ഥായി അഭിമന്യന്തി ബാലാഃ യത്കർമ്മിണോ ന പ്രവേദയന്തി രാഗാഃ ബഹുപ്രകാരം വർത്തമാനാഹ. ഈ അവിദ്യയിൽ, ഈ കർമ്മകാണ്ഡത്തിൽ ബഹുപ്രകാരം വർത്തമാനാഹ, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതാണ് ബഹുപ്രകാരം വർത്തമാനാഹ. അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഈ കർമ്മകാണ്ഡത്തിൽ തന്നെയാണ് അവർ കഴിയുന്നത്. വളരെ ക്ലേശകരമായ കർമ്മങ്ങൾ ഓരോന്നാഗ്രഹിച്ച് അവർ ചെയ്യുന്നു. വയമേവ കൃതാർത്ഥ. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് അവരെന്താ കരുതുന്നത്? ഞങ്ങൾ കൃതാർത്ഥരാണോ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ? അത് അജ്ഞന്മാരുടെ ഒരു സ്വഭാവമാണ്. അജ്ഞന്മാർ അജ്ഞതയിൽ മുഴുകിക്കിടന്നാലും അവർ സ്വയം കരുതി ഞങ്ങൾ കൃതാർത്ഥരാണോ, കൃതം അർത്ഥം ഞങ്ങൾ പുരുഷാർത്ഥത്തെ നേടിയവരാണോ, അതെല്ലാം ചെയ്തു കഴിഞ്ഞവരാണോ, കൃതപ്രയോജനാഹ, ഞങ്ങളുടെ ജീവിതം സഫലമായി ധന്യരായി എന്ന് സ്വയം കരുതുന്നു. എന്തുകൊണ്ട്? അവരുടെ മോഹം കൊണ്ട്. നിത്യവും അഭിമന്യന്തി, അഭിമാനം കുറവന്തി. അവരങ്ങനെ അഭിമാനിക്കും. ഇത് കേവലമായ അഭിമാനം മാത്രമാണ്. അവരുടെ ശരീര അഭിമാനം കൊണ്ട്, അവരുടെ അജ്ഞാനം കൊണ്ടും കാമം കൊണ്ടും അഹന്ത കൊണ്ടും അവരിത് അനുഷ്ഠിക്കുകയാണ്. ബാലാഹ അജ്ഞാനിനഹ, ബാലന്മാരെന്ന് അജ്ഞാനികൾ നേരത്തെ പറഞ്ഞു, മൂഢന്മാർ. ശ്രുതിയോടെ വളരെ ശക്തമായ ഭാഷയിലാണ് അവരെ നിന്ദിക്കുന്നത്. എന്തിനു വേണ്ടിയത്? ഈ കാമങ്ങളിൽ നിന്നെല്ലാം മുക്തരായി ആത്മബോധത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ശക്തമായ ഭാഷ. നീചന്മാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അജ്ഞാനിനഹ, അജ്ഞാനികൾ, യസ്മാ ദൈവം കർമ്മിണോ എന്ന പ്രവേദയന്തി തത്വം ന ജാനന്തി രാഗ കർമ്മഫലരാഗ അഭിഭവ നിമിത്തം തേന കാരണേന ആതുരാഹ ദുഃഖാർത്ഥ സന്ത ക്ഷീണലോക ക്ഷീണകർമ്മഫല സ്വർഗലോകാച്യവന്ദേ യസ്മാവം കർമ്മണോ ന പ്രവേദയന്തി തത്വം ന ജാനന്തി. ഇപ്പൊ അവിടെ വരുന്നു ശ്രുതിയാണെന്നെല്ലാം പറയുന്നു. ശ്രുതി ഒരിടത്ത് കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് അവനെ വ്യാമോഹിപ്പിച്ചു. സ്വർഗം വളരെ ശ്രേഷ്ഠമാണ്, സുഖമാണെന്നെല്ലാം വ്യാമോഹത്തെ ഉണ്ടാക്കിയാണ് അവൻ സ്വർഗത്തിന് വേണ്ടി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അതേ ശ്രുതി തന്നെ വേറെടുത്ത് അവനെ നിന്ദിക്കുന്നു, രണ്ടും ചെയ്യുന്നു. അധികാരിയായിട്ടുള്ളവൻ എന്ത് ചെയ്യുന്നു, ഈ ശ്രുതി അധ്യയനം ചെയ്യുന്നു. ഇപ്പൊ രണ്ടുമുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കുന്നില്ല? എന്ന പ്രവേദയന്തി തത്വം ന ജാനന്തി, എന്തുകൊണ്ട് ആ തത്വത്തെ അറിയുന്നില്ല? രണ്ടും ഒരാളാണ് അധ്യയനം ചെയ്യുന്നത്, രണ്ടു രണ്ടുപേർക്ക് വേണ്ടിയുള്ളതല്ല. വേദം പൂർണ്ണമായി ഗുരുവിൻ അധ്യയനം ചെയ്യുകയാണ്, അനധികാരിയായിട്ടുള്ളത്. അവൻ കർമ്മത്തിന്റെ ഫലത്തിൽ അവൻ ആഗ്രഹമുണ്ടാകാമെങ്കിൽ കർമ്മഫലത്തിൽ നിന്നവന് വിരക്തി ഉണ്ടാകേണ്ടതാണ്, പക്ഷെ അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം തത്വം ന ജാനന്തി രാഗ, അവന്റെ ഉള്ളിൽ രാഗമിരിക്കുന്നു. കർമ്മഫലരാഗ അഭിഭവ നിമിത്തം അവന്റെ വിവേകത്തെ ഈ കർമ്മഫലരാഗം കീഴ്പ്പെടുത്തി കളയുന്നു. തത്വജ്ഞാനത്തിനുള്ള അവന്റെ യോഗ്യതയെ അവന് സമ്പാദിക്കാൻ കഴിയുന്നില്ല. സമതമാതി ഗുണങ്ങളൊന്നും അവനിൽ വരുന്നില്ല. ആത്മതത്വ ജിജ്ഞാസ അവൻ്റെ ഉണ്ടാകുന്നില്ല. കാരണം ആ കർമ്മഫലരാഗം അവന്റെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രുതി രണ്ടും നിർദ്ദേശിച്ചിരിക്കുന്നു. ആരാണോ ഈ ഫലചിന്ത കീഴ്പ്പെടുത്താതിരിക്കുന്നത്, അവന് വേണ്ടി ത്യാഗത്തിന്റെ മാർഗം ഉപദേശിച്ചു. മറിച്ചാണെങ്കിലോ അവന് തത്വബോധം വരുന്നില്ല. രാഗം അവന്റെ അന്ധകരണത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ കർമ്മം ചെയ്തേ മതിയാവും, അതിൽ നിന്ന് അവനെ മുക്തനാക്കാൻ ആർക്ക് സാധ്യമല്ല. അതുകൊണ്ട് കർമ്മത്തെയും പറഞ്ഞു. അപ്പൊ രണ്ടും പ്രമാണമാണ്. വേദം പൂർണവും പ്രമാണമാണ്. രാഗികളെ സംബന്ധിച്ച് കർമ്മകാന്ഡം, വിരക്തന്മാരെ സംബന്ധിച്ച് ജ്ഞാനകാന്ഡം. രണ്ടു പേർക്ക് വേദം അങ്ങനെ പൂർണ്ണവും പ്രമാണമായിരിക്കുന്നു. അഭിഭവ നിമിത്തം തേന കാരണേന, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പക്ഷേ അതിന്റെ ഫലമെന്താ? അവരുടെ കാമന കൊണ്ട് അവർ കർമ്മത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ആതുരാഹ ദുഃഖാർത്ഥ സന്ത ദുഃഖിതരായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, അവിടെ സുഖിക്കുന്നു, അത് നഷ്ടപ്പെടുമ്പോൾ അവർ വീണ്ടും ദുഃഖിതരാകുന്നു. എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്ന് ക്ഷീണലോകാഹ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി വന്ന് വീണ്ടും ജരാരോഗങ്ങൾക്ക് അടിമകളാകുന്നു, അങ്ങനെ അവർ ദുഃഖിതരായിത്തീരുന്നു. ക്ഷീണകർമ്മഫലാഹ കർമ്മഫലങ്ങളെല്ലാം നശിക്കുന്നു. സ്വർഗലോകാച്യവന്ദേ അവർക്ക് സ്വർഗലോകത്തിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ആ കർമ്മഫലത്തിൽ നിന്നും ച്യുതി സംഭവിക്കുന്നു. ആ സംഭവിച്ചാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് വരുന്നു. അവിടെ ജരാ രോഗങ്ങൾ കടിമപ്പെടുന്നു, അവർ വീണ്ടും ദുഃഖിതരായി. സംസാരം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ശ്രുതി ഇവിടെ അവരുടെ അജ്ഞതയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് രാഗമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള സർവ അതും സർവസാധനങ്ങളും സർവ ഉപായങ്ങളും സർവ പദ്ധതികളും എല്ലാം അധികാര ഭേദമനുസരിച്ച് നിലനിൽക്കുന്നതാണ്. എല്ലാത്തിനും ഈ ലോകത്ത് അധികാരികളുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാം വിധിച്ചിരിക്കുന്നു. വർണ്ണങ്ങളും ആശ്രമങ്ങളും ധർമ്മങ്ങളും എല്ലാം അത് ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതെല്ലാം മാറി മാറി നിലനിന്നു. എല്ലാത്തിനും പ്രമാണമുണ്ട്. പരമമായ വേദം തന്നെ സർവത്തിനും പ്രമാണമായിരിക്കുന്നു. എന്നാൽ വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു? അതിൽ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചു പോകുന്നു. എന്തായാലും ഈ കർമ്മകാണ്ഡത്തിൽ നിന്നും അതുകൊണ്ട് അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് ഈ ജരാമൂർത്തികളിൽ നിന്നും മോചനമില്ല. അതാണ് പറയുന്നത്. സ്വർഗലോകം ആത്യന്തികമായ പരിഹാരമല്ല. ഇന്നും പലരും എന്താണോ വൈദികമായ കർമ്മങ്ങളെ പുനരുജ്ജീവിപ്പിക്കണം, ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിന് ശ്രേയസ്സുണ്ടാകും, ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അതെല്ലാം വീണ്ടും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇന്ന് ഇതിനൊക്കെ പ്രചാരം കൊടുക്കുന്നുണ്ട്. അത് അവിടെയും നമ്മൾ ഈ ശ്രുതിയെ, ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കും. ആ പഴയ കർമ്മങ്ങൾ പ്രതിപ്പിച്ചാൽ ലോകം ഐശ്വര്യ സമൃദ്ധമാകുമെന്ന പറയുന്നു. പക്ഷെ ശ്രുതി അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അഗ്നിഹോത്രം ചെയ്യുന്നത് പലരും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രഷർ കുക്കറിൽ അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലം മാറിയതുകൊണ്ട് ഇങ്ങനെയാകാമെന്നാണ് പറയുന്നു. പക്ഷെ അത് ശ്രുതി പണ്ടേ നിഷേധിച്ചാണ്. അത് ശരിയാണ്, താത്കാലികമായ ഫലത്തെ അതുണ്ടാക്കും അതിവിടെ പറയുന്നു. പക്ഷെ ജരാമൃതികളിൽ നിന്നുള്ള മോചനം അത് സാധ്യമല്ല. പക്ഷേ എന്നുകൊണ്ട് ഈ ബാലന്മാർ, അവിവേകികൾ, അജ്ഞാനികൾ ലോകത്തെന്നുണ്ടായിരുന്നു? അപ്പൊ കാലം മാറിയാലും അവർ പ്രഷർ കുക്കർ അഗ്നിഹോത്രം ചെയ്യും, അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഐശ്വര്യം എന്താണോ താത്കാലികമാണ്, അത് സ്ഥായിയല്ല. എന്തുകൊണ്ട്? ദുഃഖാർത്ഥ ആത്യന്തികമായി അവരുടെ കാമനകൾ അവസാനിക്കുന്നില്ല. ജീവിതത്തെ ഐശ്വര്യ സമൃദ്ധമാക്കണമെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ കാമനകളുടെ എല്ലാം പൂർത്തീകരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്ഥായിയല്ല. ക്ഷീണകർമ്മഫലാഹ, ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും എന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കും, ആ ഫലം നശിച്ചു പോകും. ക്ഷീണകർമ്മഫലാഹ. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഗീതയിലും മറ്റും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നിട്ട് എന്താണ്? ഈ കർമ്മത്തെ പാടെ തിരിക്കുക, അതല്ലാതെ ഈ കർമ്മഫലത്തിൽ നിന്ന് മോചനം നേടാൻ വേറെ വഴിയില്ല. ജരാമൃത്യുകളിൽ നിന്നും അത് സ്വന്തം ആശയമല്ല, ശ്രുതി തന്നെ പറയുന്നതാണ്. അതിന് ഈ ഭാഗം പ്രമാണമാണ്.